بسم الله الرحمن الرحيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ദീനിന്റെ പേരിൽ വസിയത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ ഏതാനും വിഷയങ്ങൾ വിശ്വാസപരമായി നമ്മൾ കരുതേണ്ട, സൂക്ഷിക്കേണ്ടുന്ന, വിഷയങ്ങൾ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ ദീനിന്റെ അടിസ്ഥാനത്തെ പൊളിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സാക്ഷ്യവചനം ചൊല്ലിയവരെ അവരുടെ ആദർശത്തിൽ അപകടപ്പെടുത്തുകയും ചെയ്യുന്ന ഏതാനും വിഷയങ്ങൾ, പ്രസ്തുത വിഷയങ്ങൾ ഇസ്ലാമിന് മുമ്പുള്ള അജ്ഞതയുടെയും അന്ധകാരത്തിൻ്റെയും കാലഘട്ടത്തിലെ വിശ്വാസ വൈകല്യങ്ങളെയും വ്യതിയാനങ്ങളെയും ഇസ്ലാമിൽ കൊണ്ടുവരലും മുസ്ലിമീങ്ങൾ പ്രാവർത്തികമാക്കലുമാണ്. അത് വേറെ ഏറെ ഗൗരവപ്പെട്ട ഒരു ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ ഇവിടെ നിയോഗിതനായി ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പുള്ള ജാഹിലിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജാഹിലിയ കാലഘട്ടക്കാരെ ഏതൊക്കെ വിഷയത്തിൽ ചികിത്സിക്കുകയും പ്രബോധനം നടത്തി സംസ്കരിക്കുകയും ചെയ്തു, അത്തരം വിഷയങ്ങൾ, അതാണ് പല മുസ്ലിമീങ്ങളിലും ഉടലെടുക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സാക്ഷ്യവചനം ചൊല്ലിയിട്ടും ആ ലാ ഇലാഹ ഇല്ലല്ലയെ പൊളിക്കുന്ന ഇത്തരം വിഷയങ്ങൾ മുസ്ലിമീങ്ങളിൽ കാണപ്പെടുകയും ചെയ്യുന്നത്. നമ്മൾ കേട്ടു ഉമർ റളിയല്ലാഹു തആലാന്റെ ഒരു വാക്ക്, യൂഷിഖു അൻ തുൻഖദ ഉറൽ ഇസ്ലാം ഉർവതൻ ഉർവ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅറിഫുൽ ജാഹിലിയ. എന്താ ഉമറിന്റെ ഈ വാക്ക് അറിയിക്കുന്നത്? ഇസ്ലാമിന്റെ ഉറകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ നെയ്ത അതിന്റെ കോർവകൾ, അത് ഓരോന്നോരോന്നായി ഉർവതൻ ഉർവ അത് ഉടക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുവാനുള്ള കാലമെടുത്തു. എപ്പോഴാണ് ഇസ്ലാമിൻ്റെ ഇഴകൾ തകർക്കപ്പെടുക, അത് ഉടക്കപ്പെടുക? ഇത് അനശഫിൽ ഇസ്ലാമിമല്ല യാരിഫുൽ ജാഹിലിയ. ജാഹിലിയത്ത് എന്ത് എന്നറിയാത്തവർ ഇസ്ലാമിൽ വളർന്നു വന്നാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് ജാഹിലിയ കാലഘട്ടം. ആ ജാഹിലിയ കാലഘട്ടത്തിലെ വിഷയങ്ങൾ, മസ്അലകൾ, അത് അറിയാത്തവർ ഇസ്ലാമിൽ വളർന്നു വലുതാകുമ്പോൾ ഇസ്ലാമിന്റെ ഇഴകൾ അത് തകർക്കപ്പെടും, ഉടക്കപ്പെടും എന്നാണ് ഉമറിന്റെ മുന്നറിയിപ്പ്. അത് ജാഹിലിയത്തിലെ മസ്അലകൾ, വിഷയങ്ങൾ ഇസ്ലാമിൽ ഉടലെടുക്കണ്ടായി. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. എന്തുകൊണ്ട് ജാഹിലിയത്തിനെ പഠിക്കാത്തവർ ഇസ്ലാമിൽ വളർന്ന് ജാഹിലിയത്തിന്റെ വ്യതിയാനങ്ങൾ അത് മുസ്ലിമീങ്ങളിൽ പരന്നപ്പോൾ ഇത് ജാഹിലിയത്താണെന്ന് വകതിരിച്ച് മനസ്സിലാക്കുവാനും അതിനെ മാറ്റിവെക്കാനും മുസ്ലിമീങ്ങൾക്ക് സാധിക്കാത്ത സ്ഥിതി വിശേഷം ഉണ്ടായപ്പോൾ ഹുദൈഫയുടെ വാക്ക് കേട്ടു. കാന നാസ് യസ്അലൂന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ വകുന്തു അസ്അലു അനിശ്ശർ മഖാഫത അൻ യുദ്രികനി. ജനങ്ങളെല്ലാവരും റസൂലുള്ളയോട് നന്മയെക്കുറിച്ചാണ് ചോദിച്ചിരുന്നത്. ഞാൻ റസൂലുള്ളയോട് തിന്മയെക്കുറിച്ചാണ് ചോദിച്ചത്. എന്തുകൊണ്ട്? ആ തിന്മ എന്നിൽ പിടികൂടുന്നത് ഭയന്നുകൊണ്ട്. ഇവിടെ നന്മ ഇസ്ലാം കൊണ്ടുവന്ന നന്മയാണ്, അത് ജനങ്ങൾ ചോദിച്ചു. തിന്മ ഇസ്ലാം മുന്നറിയിപ്പ് നൽകിയ വിപത്തുക്കളാണ്, അത് ഇസ്ലാം വരുന്ന നാളിൽ ആളുകളിൽ വ്യാപിച്ചിരുന്ന തിന്മ, വിശ്വാസപരമായി, ആരാധനാപരമായി, കർമ്മപരമായി, സ്വഭാവപരമായി വിപത്തുക്കളേറെയായിരുന്നു. അത് ഹുദൈഫ നബിയോട് ചോദിച്ച് മനസ്സിലാക്കിയത് എന്തിനാ? അത് തന്നിൽ വന്ന് ഭവിക്കുമോ എന്ന ഭയത്താലാണ്. അപ്പോ ഇസ്ലാമിന് മുമ്പുള്ളതായ ഇവിടെ കുറെ ജാഹിലിയത്തുണ്ട്, കുറെ തിന്മകളുണ്ട്. ആ തിന്മകളെ മുസ്ലിമീങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനു? ആ തിന്മകളിൽ ആളാകാനല്ല. പിന്നെ ആ തിന്മ മുസ്ലിമീങ്ങളിൽ വരാതിരിക്കാനാണ്. നമ്മൾ കേട്ടു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനം. അത് അർത്ഥമാക്കുന്നതും തേടുന്നതും എന്താണ്? യഥാർത്ഥ ആരാധ്യൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുവാൻ അള്ളാഹു മാത്രമാകുന്നു എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ പൊരുൾ. എന്നാൽ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു മാത്രമെന്ന അർത്ഥം വഹിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്ന പലരും ആരാധനകളുടെ വകുപ്പുകൾ, അത് അള്ളാഹുവിന് മാത്രമുള്ളത്, അള്ളാഹുവല്ലാത്തവരിലേക്ക് വകവെക്കുന്ന സ്ഥിതിവിശേഷം, ആരാധനകൾ അള്ളാഹുവിലേക്ക് വകവെക്കുമ്പോൾ അത് ജാഹിലിയത്തിൽ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രധാനമായി ചികിത്സിച്ചത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന ദൈവത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചപ്പോഴാണ് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. കുറേ ആരാധ്യന്മാരുണ്ടായിരുന്നു. മുഹമ്മദ് അതെല്ലാം മാറ്റി ഒരൊറ്റ ആരാധ്യനെ നിശ്ചയിച്ചോ എന്നവർ ചോദിച്ചത്. മഹത്തുക്കളും അതേപോലെ എല്ലാത്തവരും ആരാധിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം അതെങ്ങനെ? അതിന്റെ കുറേ വകുപ്പുകൾ, അതാണ് നമ്മളിവിടെ കേൾക്കേണ്ടത്. ദുരിതം വന്നാൽ, പ്രയാസമുണ്ടായാൽ ആളുകൾ കണ്ണു നനച്ചും മനസ്സ് പിടച്ചും മനം നൊന്തും പരിതപിക്കുന്നതും വിളിക്കുന്നതും അള്ളാഹുവിനെയായിരിക്കണം. പക്ഷെ ദുരിതം വന്നാലും രോഗം വന്നാലും വിപത്തുക്കൾ ഉണ്ടായാലും കണ്ണു നനച്ചും മനസ്സ് പിടച്ചും ആളുകൾ വിളിക്കുന്നതും തേടുന്നതും അല്ലാഹു അല്ലാത്തവരെ ആയാൽ അത് ജാഹിലിയത്തിന്റെ വീണ്ടെടുപ്പാണ്. അള്ളാഹു നിനക്കൊരു ദുരിതമേൽപ്പിച്ചാൽ അത് നിന്നിൽ നിന്ന് പോക്കാനും നീക്കാനും അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയും. പക്ഷെ ദുരിതമേറ്റാൽ, ഞെരുക്കമുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ ആളുകൾ വിതുമ്പുന്നതും വിളപ്പിക്കുന്നതും പടപ്പുകൾക്ക് മുമ്പിലാണ്. അത് ഖതീബ് ഉണർത്തിയതുപോലെ മഖാമുകളിൽ, മക്ബറകളിൽ ചെന്ന് അവിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരെ വിളിച്ച് തേടുന്ന അവസ്ഥ, മൺമറഞ്ഞവരെയും കൺമറഞ്ഞവരെയും വിളിച്ച് അവരോട് പ്രാർത്ഥിക്കുന്നതായ അവസ്ഥ. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, യാതൊരു കഴിവും ചലനശേഷിയും അള്ളാഹുവെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടുമില്ല എന്ന് സമ്മതിക്കേണ്ട മുസ്ലിം, എല്ലാ കഴിവും അള്ളാഹുവിന് മാത്രമാണ് എന്ന് സമ്മതിക്കേണ്ട മുസ്ലിം, എല്ലാ കഴിവും പലർക്കുമുണ്ട് എന്ന് തെളിയിക്കുമ്പോൾ ഇതാണ്. പടപ്പുകൾക്ക് കഴിയാത്ത പല വിഷയത്തിലും പടപ്പുകളുടെ മുമ്പിൽ കൈ ഉയർത്തി മനസ്സ് തുറന്ന് അവരോട് അർത്ഥിക്കുന്നത്, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ചരിത്രങ്ങൾ കേൾക്കേണ്ടായി. മൺമറഞ്ഞവർ, അവർക്ക് ദുആ ചെയ്യാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയും അതാണ്. മൺമറഞ്ഞവരിൽ മഹത്തുക്കളിൽ മഹത്തുക്കൾ ഇവിടെ ജീവിച്ച കാലഘട്ടത്തിൽ ആ മഹത്തുക്കൾ മരിച്ചപ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്ത് അവരുടെ മോക്ഷത്തിനും അവരുടെ ആഫിയത്തിനും തേടി നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടി തേടാൻ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്വാഉലിൽ മയ്യിത്ത്, മയ്യത്തിനു വേണ്ടിയുള്ള ദുആ പഠിപ്പിച്ചത്. മയ്യത്തിനു വേണ്ടിയാണ് ദുആ, മയ്യത്തിനോടല്ല ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിസ്ഥാൻ സന്ദർശിച്ചു. ബഖീ ഖബറിസ്ഥാൻ റസൂലിനെ സന്ദർശിച്ചപ്പോൾ ബഖീ ഖബറിസ്ഥാനിൽ ആരാണ് അടക്കം ചെയ്യപ്പെട്ടുള്ളത്? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉണ്ടായിരുന്നു, സൈനബ് ബിന്ത് ഖുസൈമ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിമാരുണ്ടായിരുന്നു. അതേപോലെ മഹത്തുക്കൾ ഇവിടെ മരണപ്പെട്ട ഉസ്മാൻ ബിൻ മദ്ഊനെ പോലുള്ള, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മരണപ്പെട്ട മഹത്തുക്കൾ ബഖീ ഖബറിസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ടിരുന്നു. എത്ര സഹാബികൾ മറമാടപ്പെട്ടിട്ടുണ്ട് ബഖീ ഖബറിസ്ഥാനിൽ. അവിടെ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് ചെയ്തത്. തിരുദൂതരുടെ മാതൃക അനുധാവനം ചെയ്ത് റസൂലുള്ളാഹിന്റെ സഹാബത്തും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് ചെയ്തത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹവരെ, ഞാൻ ഖബറുകൾ സന്ദർശിച്ചാൽ എന്താണ് ദുആ ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു പഠിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആവചനം അത് അവർ പഠിച്ചഭ്യസിക്കുകയും അങ്ങനെ ദുആ ചെയ്യുകയാണ് ചെയ്തത്. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പഠിപ്പിച്ചു ദീനുൽ ഇസ്ലാം. പക്ഷെ ആളുകൾ പലരും മരിച്ചവരോട് തേടുന്ന എല്ലാ ആവശ്യങ്ങളും തന്റെ എല്ലാ മുറാദുകളും തന്റെ എല്ലാ ദുരിതങ്ങളും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണ് പല മുസ്ലിമീങ്ങൾക്കും പിൽക്കാലത്തുണ്ടായത്. രോഗം വന്നാൽ രോഗം മാറാൻ, ദുരിതം വന്നാൽ ദുരിതം പോക്കാൻ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് സഫലീകരിച്ചു കിട്ടാൻ, ഉദ്ദേശങ്ങളും മുറാദുകളും നേടിക്കിട്ടാൻ, ഇങ്ങനെ എല്ലാവിധ ആവശ്യങ്ങൾക്കും മഹത്തുക്കളുടെ കബറിടങ്ങൾ തേടിപ്പോവുകയും ആ കബറിടങ്ങൾക്ക് മുമ്പിൽ നിന്ന് വിറകൈകളോടെ തപിക്കുന്ന മനസ്സോടെ നിറകണ്ണുകളോടെ ഇരക്കുകയും തേടുകയും ചെയ്യുന്നതായ അവസ്ഥ. മഹത്തുക്കളല്ലേ, അവർക്ക് കറാമത്തില്ലേ, അവർ നമ്മളേക്കാൾ ശ്രേഷ്ഠരല്ലേ, അവർ അള്ളാഹുവിനോട് അടുത്തവരല്ലേ തുടങ്ങി പലവിധ ന്യായങ്ങൾ പറഞ്ഞ് അള്ളാഹുവിൽ മാത്രം യാചിക്കേണ്ട, അള്ളാഹുവിനോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ അവരോട് തേടുകയും അർത്ഥിക്കുകയും ചെയ്യുന്നതായ സ്ഥിതിവിശേഷം. യഥാർത്ഥത്തിൽ മരിച്ചവർ മഹത്തുക്കളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത് അവരോട് തേടാനല്ല, അവർക്ക് വേണ്ടി തേടാനാണ്. അതുകൊണ്ടാണ് കിതാബായ കിതാബുകളിലെല്ലാം നമ്മൾ മൗത്തായവർക്ക് വേണ്ടി നിർവഹിക്കാനുള്ള ദുആകൾ. ജനാസ നമസ്കാരത്തിൽ ഒന്നും രണ്ടും തക്ബീറിന് ശേഷം മൂന്നാമത്തെ തക്ബീർ ചൊല്ലിയാൽ മയ്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. നാലാമത്തെ തക്ബീറിന് ശേഷവും ചില പണ്ഡിതന്മാരുടെ വീക്ഷണ പ്രകാരം മയ്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ദുആകളെ നമ്മൾ പഠിപ്പിക്കുന്നത് ആ ദുആ തന്നെയാണ് സാധാരണക്കാർക്കും മഹത്തുക്കൾക്കൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് അവരോട് ദുആ ചെയ്യുന്ന, അവരോട് തേടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്? നമ്മളുടെ എല്ലാം നേടിത്തരാൻ മരിച്ച് മൺമറഞ്ഞവർക്ക് സാധിക്കുമെങ്കിൽ അവർ ഒരിക്കലും ഖബറിനടി പോയി കിടക്കാൻ ആഗ്രഹിക്കുമോ? അവർ കേൾക്കുന്ന ദുരിതം, അവർക്കേറ്റ ദുരിതം, അവർക്കേറ്റ മരണം, അത് അവർക്ക് തങ്ങളെ തൊട്ട് തടുക്കാൻ കഴിയാത്തതിനാലല്ലേ രോഗബാധിതരായി, പ്രശ്നങ്ങളിൽ ആളുകളായി, ദുരിതം പേറിയവരായി പലരും ഈ ദുനിയാവിൽ നിന്നും മരണം വരിച്ച് മൺമറഞ്ഞത്? സ്വന്തത്തിന് വന്ന വിപത്തുക്കൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, അത് സ്വന്തത്തെ തൊട്ട് പോലും തടുക്കാനാവാതെയാണ് മരണത്തേരിലേറിയിട്ട് അവർ പരലോകത്തേക്ക് പോയിട്ടുള്ളത്. പിന്നെ മരണം വരിച്ചതിന് ശേഷം പടപ്പുകളുടെ എല്ലാം വിളി കേൾക്കാനും ഏത് ഭാഷയിൽ എവിടുന്ന് വിളിച്ചാലും ഏതാവശ്യങ്ങൾ ഉന്നയിച്ചാലും അതൊക്കെ കേട്ട് ഉൾക്കൊണ്ട് അതിനോട് പ്രതികരിക്കാൻ ആളുകളുടെ എല്ലാം ആവശ്യങ്ങൾ അവരുടെ വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകി നിർവഹിക്കാനും ഇവർക്കൊക്കെ സാധിക്കും, മരിച്ചവർക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ആളുകൾ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ല എന്താണ് അർത്ഥമാക്കുന്നത്? ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ എന്ത് സ്വാധീനമാണ് അവർക്കുണ്ടായിട്ടുള്ളത്? ഖതീബ് ഉണർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവേളയിലെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗഗ്രസ്തനായി കിടന്ന ആ നാളുകൾ, പത്തിലേറെ നാളുകൾ, റബീഉൽ അവ്വലിന്റെ തുടക്ക നാളുകളും സഫർ മാസത്തിന്റെ ഒടുക്ക നാളുകളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർത്തും ദീനത്തിലും രോഗത്തിലും ആയിരുന്നു. വളരെ അവശനായി കിടന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉടലോട് കൂടി മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ ലോകത്ത് ജീവിച്ച നാളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയാണ്. ദീനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു, പലപ്പോഴും ബോധരഹിതനായി കിടന്നു. പനിയുടെ അതിതീക്ഷണമായ ചൂട് നിമിത്തം പല പുതപ്പുകൾ മേലെയിട്ടാലും അതിന് പുറത്തേക്ക് ചൂട് ബഹിർ ഗമിക്കുമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേനിയിൽ നിന്ന് ചൂട് പനി പ്രകടമായിരുന്നു. ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ. ഈ അവസ്ഥയിൽ എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതായ സന്ദേശങ്ങൾ? ആയിഷ റളിയല്ലാഹു തആലനെ പറയാം, തിരുതൂതർക്ക് ബോധം നഷ്ടപ്പെടും. ബോധം നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ ഒരു തുണിയെടുത്ത് റസൂലുള്ളാഹിന്റെ മുഖത്തേക്കിടും. ബോധം വീണ്ടും കിട്ടുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തുണി അവിടുത്തെ മുഖത്ത് നിന്ന് നീക്കും. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയൽ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂർ അൻബിയാഇഹി മസാജിദ്. യഹൂദ ക്രൈസ്തവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, കാരണം അവരിൽ മരണപ്പെട്ട നബിമാരുടെ ഖബറിടങ്ങൾ അവർ ആരാധനാ സ്ഥലങ്ങളാക്കി. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. വീണ്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധം പോകും. അപ്പൊ ആയിഷമ്മ പറയുന്നത്, ഞങ്ങൾ ഒരു തുണിയെടുത്ത് റസൂലുള്ളാഹിന്റെ മുഖത്തേക്കിടും. ബോധം വീഴുമ്പോൾ റസൂലുള്ളാഹി ഈ തുണി നീക്കി. ഇപ്പറഞ്ഞത് തന്നെ ചില റിപ്പോർട്ടുകളിൽ ഇഷ്തദ്ദ ഗദബുല്ലാഹ് അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അൻബിയാഇഹി മസാജിദ്. നബിമാരുടെ മഖ്ബറകൾ ആരാധനാ സ്ഥലങ്ങളാക്കുന്നവരുടെ മേൽ അള്ളാഹുവിന്റെ കോപം കഠിനമായിരിക്കുന്നു എന്ന് പറയും. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതവണ ആവർത്തിച്ചത് സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് ബോധം വീഴുമ്പോഴെല്ലാം ഇത് ആവർത്തിച്ചു പറഞ്ഞത്? യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തത് മുസ്ലിമീങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് റസൂലുള്ളാന്റെ താക്കീതും മുന്നറിയിപ്പുമായിരുന്നു എന്ന് പറഞ്ഞാൽ ജൂത ക്രൈസ്തവർക്ക് ഭവിച്ചതായ അവരിൽ പിണഞ്ഞതായ ഈ അബദ്ധം, ഈ തെറ്റ് അതൊരിക്കലും മുസ്ലിമീങ്ങളിൽ വരരുത് എന്ന് റസൂലുള്ളാന്റെ മുന്നറിയിപ്പാണ്. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാനെ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ആ ഹുജ്റയിൽ തന്നെ റസൂലുള്ളാന്റെ ഖബറിടം ഒരുക്കി. അതൊരിക്കലും പുറത്തേക്ക് ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ പുറത്താക്കാതെ ബഖീ ഖബർസ്ഥാനിലേക്ക് സഹാബികൾക്കിടയിൽ മറമാടാതെ തന്റെ ഹുജ്റയിൽ തന്നെ മറമാടിയത് അതുകൊണ്ടാണ്. കാരണം പുറത്താണിയെങ്കിൽ ഖബർ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷെ ആയിഷ ഉമ്മയുടെ ഹുജ്റയിലായപ്പോൾ ആ ഹുജ്റ ബദ്രാൻ ഖബറിന് ഒരാൾക്ക് തൊടാനോ വന്ന് അവിടുന്ന് മണ്ണ് വാരാനോ ഇതിനൊന്നും കഴിയാത്ത വിധാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ഉമ്മയുടെ ഹുജ്റക്കകത്തുള്ളത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅ്ബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി നീ എന്റെ ഖബറിനെ മാറ്റരുത് എന്ന് റസൂലുള്ളാന്റെ ദുആ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും ആ ഖബർ കാണുക പോലും ചെയ്യാത്ത വിധം, കാണുക പോലും ചെയ്യാൻ കഴിയാത്ത വിധം ഭദ്രാണ് ആയിഷ റളിയല്ലാഹു തആലാനെ ഹുജ്റയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത ബന്ധുക്കൾ വരെ, ആയിഷ ഉമ്മയുടെ സഹോദര പുത്രൻ ഖാസിം, ആയിഷ ഉമ്മ ആ ഖാസിമിനെ സംബന്ധിച്ചിടത്തോളം അമ്മായിയാണ്. മാത്രമല്ല ഈ ഖാസിമിനെയും അവന്റെ അദ്ദേഹത്തിന്റെ പെങ്ങളെയും ആയിഷ റളിയല്ലാഹു തആലാനെയാണ് വളർത്തിയതും. അവർക്ക് വരെ അവർ ജീവിച്ച നാളിൽ ഖബർ കാണണമെങ്കിൽ ആയിഷ ഉമ്മ റളിയല്ലാഹു തആലാൻഹ ഖബർ തുറന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനത്തെ അവസ്ഥയാണ് അന്ന് ഖബറിനുണ്ടായിരുന്നത്. അത് ഖതീബ് ഉണർത്തിയ ഒരു വിഷയമല്ല, ഞാനൊരു അനുബന്ധ മസാല പറഞ്ഞു എന്ന് മാത്രം. ആയിഷ റളിയല്ലാഹു തആലാൻഹയുടെ അർദ്ധ സഹോദരൻ മുഹമ്മദിന്റെ മകനാണ് ഖാസിം. ഈ ഖാസിം ഉപ്പയോടൊപ്പം ഈജിപ്തിലായിരുന്നു മുഹമ്മദിനോടൊപ്പം. ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിനൊടുവിൽ മുഹമ്മദ് ഈജിപ്തിൽ വധിക്കപ്പെട്ടപ്പോ ആയിഷ റളിയല്ലാഹു തആലാന്റെ പൂർണ്ണ സഹോദരൻ അബ്ദുറഹ്മാൻ ഈ മുഹമ്മദിനെയും അവന്റെ ഒരു പെങ്ങളെയും ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആയിഷ ഉമ്മ റളിയല്ലാഹു തആലാനെ മുഹമ്മദിനെയും അല്ല ഈ ഖാസിം എന്ന കുട്ടിയെയും അതേപോലെ അവന്റെ പെങ്ങളെയും അദ്ദേഹത്തിന്റെ പെങ്ങളെയും ആയിഷ ഉമ്മയാണ് വളർത്തുന്നത്. ഞങ്ങൾക്ക് വാരി ചോറ് വാരി തന്നും ഭക്ഷണം വാരി തന്നും ഞങ്ങളുടെ വസ്ത്രം അലക്കി തന്നും അതേപോലെ ഞങ്ങളെ ഓമനിച്ചും ഞങ്ങൾ ആയിഷ ഉമ്മയുടെ വീട്ടിലാണ് അവരോടൊപ്പമാണ് വളർന്നത് എന്ന് ഖാസിം റളിയല്ലാഹു തആല പറയുന്നുണ്ട്. ഈ ഖാസിം തന്നെ ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം ആയിഷ ഉമ്മയോട് പറയണ ഉമ്മ ഇക്ഷിഫീലി അൻ ഖബ്റ് റസൂലില്ലാഹി വസാഹിബൈ, അല്ലാന്റെ റസൂലിന്റെ ഖബർ കാണണം, അബൂബക്കർ ഉമർ എന്നിവരുടെ റസൂലിന്റെ രണ്ട് കൂട്ടുകാരുടെയും ഖബർ കാണണം, അത് തുറന്നു കാണിച്ചു തരാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ ഈ ഖാസിം പറയാണ് അദ്ദേഹം ആ വീട്ടിലാണ്. ഫകശഫത്ലി അൻ സലാസത്തി ഖുബൂർ, മൂന്ന് ഖബറുകൾ ആയിഷ ഉമ്മ വിരി നീക്കി വിരി തുറന്ന് എനിക്ക് കാണിച്ചു തന്നു. ലാ മുഷരിഫത്തിൻ, അത് കെട്ടി ഉയർത്തിയ ഖബറുകളല്ല. വല ലാത്തിഅത്തിൻ, കുഴിഞ്ഞിരിക്കുന്ന ഖബറുകളുമല്ല. മബ്തൂഹത്തിൻ ബി മതഹായിൽ ഉർസത്തിൽ ഹംറ, വെളുത്ത ചെറൽ കല്ലുകൾ പാകിയിട്ട മൂന്ന് ഖബറുകളാണ് ആയിഷ ഉമ്മ കാണിച്ചു തരികയുണ്ടായത് എന്ന് ഖാസിം ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹുമ പറയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ ഇവിടെ ജീവിച്ചിരുന്ന നാളിൽ ആയിഷ ഉമ്മയുടെ സംരക്ഷണത്തിൽ ഹുജ്റയിൽ വളർന്ന ഖാസിമും മുഹമ്മദും അട ഖാസിം എന്ന ഖാസിം ബിൻ മുഹമ്മദ് എന്ന ആയിഷ ഉമ്മയുടെ പിതൃ സഹോദരപുത്രനടക്കം അന്ന് ഖബർ കാണണമെങ്കിൽ ഇങ്ങനെ ഒരു പെർമിഷൻ വേണ്ടിയിരുന്നു, എന്നിട്ടായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ ഖബറിടം എന്താ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആയിഷമ്മ പറയാണ് ഖബർ പുറത്താകാതിരിക്കാൻ കാരണം അത് ആരാധിക്കപ്പെടുമെന്നുള്ള പേടിയും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരണവേളയിൽ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി ഖബറിടങ്ങൾ ആരാധനാ സ്ഥലമാക്കുന്നതിനെ തൊട്ട് അതിനാലുള്ള മുന്നറിയിപ്പും കാരണത്താലാണ് എന്ന്. ഇതൊക്കെ പറഞ്ഞത് എന്തിനാ? ഇതൊക്കെ പറഞ്ഞത് ഖബറിടങ്ങൾ ആളുകൾ ആരാധനകൾ നിർവഹിക്കുന്ന ഒരു ഇടാക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഇന്ന് മഹത്തുക്കളുടെ ഖബറുകൾ എന്ന പേരിൽ ആരാധന ഖബറിടങ്ങൾ കെട്ടി ഉയർത്തി ആ ഖബറിടങ്ങൾക്ക് ചുറ്റും എന്താ ആരാധനകൾ നിർവഹിക്കുന്ന സ്ഥിതി വിശേഷം. ഖതീബ് പറഞ്ഞില്ലേ കഅബക്ക് ചുറ്റുമാണ് തവാഫ്, വലിയ തവാഫു ബിൽ ബൈത്തിൽ അതീഖ്, അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു ബൈത്തുൽ അതീഖിന കഅബയെ ആളുകൾ തവാഫ് ചെയ്യട്ടെ. ഈ തവാഫ് ഇന്ന് പല ഖബറുകൾക്ക് ചുറ്റുമായി. അതിന് ഫത്വയും വന്നു, ഖബറിന് ചുറ്റും വട്ടത്തിൽ നടക്കുന്നതും നീളത്തിൽ സൈഡിൽ നീളത്തിൽ നടക്കുന്നതൊന്നും പ്രശ്നമല്ല എന്ന നിലയ്ക്ക്. അതേപോലെ തന്നെ ഖബറിടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് ദുആ, പ്രാർത്ഥന. ഇബ്നു അബ്ബാസിന്റെ വാക്ക് കേട്ടു, അഫ്ദലുൽ ഇബാദത്തി ദുആ. ആ ദുആ വിളി വരെ ഖബറിടങ്ങളിൽ ചെന്ന് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങൾ, ആ ഖബറിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരോട് ചോദിക്കുന്നതായ സ്ഥിതിവിശേഷം, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതിവിടെ പറയുമ്പോൾ അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എല്ലാ ഭാഷയിൽ ചോദിച്ചാലും ഏത് സമയങ്ങളിൽ ചോദിച്ചാലും എത്ര ആളുകൾ ചോദിച്ചാലും അതൊക്കെ കേൾക്കാനും വേർതിരിച്ച് മനസ്സിലാക്കുവാനും ഓരോരുത്തരുടെ ചോദ്യം ചോദിച്ചത് അവർക്ക് നൽകുവാനും ആർക്ക് മാത്രമേ കഴിയുക? അത് മേലായ റബ്ബ് സുബ്ഹാനഹു വതാലക്ക് മാത്രമാണ് കഴിയുക. അള്ളാഹുവാണ് എല്ലാ ഭാഷകളും അറിയുന്നവൻ. എല്ലാ ഭാഷകളും അള്ളാഹുന്റെ സൃഷ്ടിയാണ്. എല്ലാ പടപ്പുകളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. എത്ര പടപ്പുകളുണ്ട് ഈ ഉലകത്തിൽ! ഇവിടെ എത്ര മനുഷ്യരുണ്ട്! ആ മനുഷ്യരുടെ എല്ലാം ഭാഷകൾ എത്രയാണ്! എത്ര ഭാഷകൾ! ഒരു ഭാഷയിൽ തന്നെ എത്ര ഉപഭാഷകൾ! മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിന്റെ, ഒരു സ്റ്റേറ്റിന്റെ വടക്കുള്ളവൻ സംസാരിച്ചാൽ അത് തെക്കുള്ളവന് തിരിയില്ല. അവിധം ഭാഷകളുടെ വകഭേദങ്ങളുണ്ട്. അങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ. എത്രയെത്ര ഭാഷകൾ, അതിനെത്രയെത്ര ഉപഭാഷകൾ, എത്ര ശൈലികൾ! ഈ ശൈലികളിൽ, ഉപഭാഷകളിൽ, ഭാഷകളിൽ എല്ലാം വിളിച്ചു. ഓരോരുത്തർക്കും എത്ര ആവശ്യങ്ങളാണ്! ഒരാൾക്ക് കടം പിടികിട്ടാനാണെങ്കിൽ, ഒരാൾക്ക് സന്താന ലബ്ധിക്കാണ്, ഒരാൾക്ക് ഒരു ദീനം മാറാനാണ്, ഒരാൾക്ക് ഹിദായത്തിനാണ്, ഒരാൾക്ക് പിന്നെ മാതാപിതാക്കളുടെ ഹിദായത്തിനാണ്, രോഗം മാതാപിതാക്കളുടെ രോഗം മാറാനാണ്, വേറൊരാൾക്ക് വീട് കിട്ടിയത് പോയത് തിരിച്ചു കിട്ടാൻ, ഇങ്ങനെ നൂറ് 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 ആവശ്യങ്ങളാണ് ഓരോരുത്തർക്കും. ഇങ്ങനെ മനുഷ്യന്മാർ തങ്ങളുടെ നൂറ് നൂറ് ആവശ്യങ്ങൾ അവരുടെ ഭാഷകളിൽ, അവരുടെ ഉപഭാഷകളിൽ ഉയർത്തിയാൽ, ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേൾക്കാനും അതൊക്കെ മനസ്സിലാക്കി ഓരോരുത്തർക്കും തങ്ങളുടെ ആവശ്യങ്ങൾ നൽകാനും ആർക്കാ കഴിയുക? അത് അള്ളാഹുവിന് മാത്രമാണ് കഴിയുക. പക്ഷേ ഈ ഒരു കഴിവ് പടപ്പുകൾക്ക് വകവച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുന്നത് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം അറബിയായിരുന്നു. ഇറാഖിൽ ജനിച്ചു, അറബിയായി ജീവിച്ചു, അറബിയിൽ തന്റെ ദർസുകൾ നടത്തി, അറബി ഭാഷയിൽ തന്റെ രചന നടത്തി. അദ്ദേഹം ഇവിടെ ജീവിച്ച മഹാനാണ്. ആ മഹാനെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ തങ്ങളുടെ തരീഖത്തിന്റെ ഷെയ്ഖ് എന്ന നിലക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഭിന്ന ഭാഷകളിൽ, ഭിന്ന ശൈലികളിൽ, ഭിന്ന ആവശ്യങ്ങളിൽ വിളിക്കുന്നത്. ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേട്ട് ഉത്തരം ചെയ്യാൻ വായ്ക്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന വിശ്വാസത്തിൽ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുക്കുള്ള പ്രത്യേകത അല്ലേ ഇവിടെ ഷെയ്ഖിന് വകവെക്കണ്? അതാണ് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട, അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷിക്കേണ്ട, അള്ളാഹുവിൽ മാത്രം സമർപ്പിക്കേണ്ട കാര്യങ്ങൾ പടപ്പുകൾക്ക് വകവെക്കുന്നു ഇത്തരം വിളികളിൽ എന്ന് പറയുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം അർപ്പിക്കേണ്ടതായ ഇബാദത്ത് വിളി, അത് പടപ്പുകളിലേക്ക് ഉയർത്തുന്നതായ അവസ്ഥ, അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നവരിൽ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിനെ തകിടം മറിക്കുന്ന, അതിന്റെ ആശയത്തെ തകർക്കുന്ന വിശ്വാസങ്ങളും കർമ്മങ്ങളും ആളുകൾക്കുണ്ട് എന്നുള്ളത് ഇവിടെ ഖതീബ് വളരെ ഗൗരവത്തിൽ ഉണർത്തിയത്. ഇത് മഹത്തുക്കളുടെ വിഷയത്തിൽ മാത്രമല്ല, മഹത്തുക്കളുടെ വിഷയവും ശ്മശാനങ്ങളുടെ വിഷയവും മക്ബറകളുടെ വിഷയവും പ്രത്യേകം ഉണർത്താൻ കാരണം സ്കലിതങ്ങളും അതേപോലെ വിശ്വാസ വ്യതിയാനവും അതിന്റെ തുടക്കം ഖബറുകളെ കേന്ദ്രീകരിച്ചായി എന്നുള്ളതിനാലാണ്. നമ്മൾ കേട്ടു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനു പറഞ്ഞത്, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊക വനസ്ര എന്ന ആയത്തിന്റെ വിവരണത്തിൽ ഇബ്നു അബ്ബാസ് പറഞ്ഞില്ലേ, വദ്ദ് സുവാഅ് യഗൂസ് യഊക് നസ്രി എന്നീ അഞ്ച് പേരുകൾ, അത് സാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ സാലിഹീങ്ങൾ, ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇടയിൽ പത്ത് നൂറ്റാണ്ടുകളാണ്. ആ പത്ത് നൂറ്റാണ്ടുകളിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം വന്നപ്പോ ആളുകൾ വിശ്വാസപരമായി വ്യതിചലിച്ചു, അവരിൽ ശിർക്ക് വന്നു. ആ ശിർക്ക് വരാനുള്ള കാരണം എന്താ? കാരണം ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി എന്നുള്ളതാണ്. മഹത്തുക്കൾ മരിച്ചുപോയി, അഞ്ചു പേർ വദ്ദ് സുവായി യഹൂസ് യഅൂഖ് നസർ സാലിഹീങ്ങളാണ്, സജ്ജനങ്ങളാണ്. അവർ മരിച്ചു. ആ മരിച്ച ആളുകളുടെ ഖബറിടങ്ങളിൽ പിന്മുറക്കാർ കുത്തിയിരുന്നു. പൈശാചിക ദുർബോധനുണ്ടായി. കാലഘട്ടം പിന്നിട്ടപ്പോൾ നിങ്ങളുടെ പൂർവികർ ഇവിടെ, അന്ന് പൂർവികർ അവിടെ ഖബറിങ്ങിരുന്നത് അവരെ സ്മരിക്കാനും ഓർക്കാനും വേണ്ടിയായിരുന്നു. അവരുടെ ചിത്രവും വെച്ചു. പക്ഷെ പിൽക്കാലത്ത് വന്നവർക്ക് ജ്ഞാനം നഷ്ടപ്പെട്ടു, അറിവ് പോയി. വിവരക്കേട് അവരെ ഭരിച്ചപ്പോൾ പിശാജ് വന്ന് അവരോട് പറഞ്ഞു, നിങ്ങളുടെ കാക്കകാരന്മാർ ഈ കബറിങ്ങനെ വെറുതെ ഇരിക്കായിരുന്നില്ല. പിന്നെയോ ഈ മഹത്തുക്കളെ അവർ തേടുന്നവരായിരുന്നു, ആരാധിക്കുന്നവരായിരുന്നു. ഈ ബോധനത്തിന് പിന്നെയാണ് ആ ഖബറുകൾ ആരാധിക്കപ്പെട്ടത്. ഖബറിടങ്ങളിൽ നിന്നാണ് ഷിർക്കിന്റെ നാന്തി എന്നതിനാലാണ് പ്രത്യേകം ആ ഒരു ഭാഗം ഉണർത്തിയത്. ഇന്നും മുസ്ലിം സമൂഹം പരീക്ഷിക്കപ്പെട്ട വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മുസ്ലിം നാടുകളിൽ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും പരീക്ഷിക്കപ്പെട്ടത് ഖബറുകളുടെ വിഷയത്തിലാണ്, മഹത്തുക്കളുടെ ഖബറുകൾ എന്ന വിഷയത്തിലാണ്. ഖബറിടങ്ങൾ കെട്ടി ഉയർത്തപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതെന്തോ അതെല്ലാം ഖബറുകളുമായി ബന്ധപ്പെട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹ അൻ തുബ്നൽ ഖുബൂർ, ഖബറുകൾ കെട്ടി ഉയർത്തപ്പെടുന്ന റസൂലെ വിരോധിച്ചിട്ടുണ്ട്. വാ യുഖാദ അലൈഹ, ഖബറിന്മേലിരിക്കുന്നത്. വാൻ തുജസ്സസ്, ഖബറുകൾ കുമ്മായ ഇടപെടുന്നത്. വാ യുസാദ അലൈഹ, ഉള്ള ഖബർ വലിപ്പം കൂട്ടുന്നത് ഒക്കെ റസൂലെ വിരോധിച്ചിട്ടുണ്ട്. വായ് യുക്തബ അലൈഹ, ഖബറിൻ പുറത്ത് എഴുതുന്നത് റസൂലിനെ വിരോധിച്ചിട്ടുണ്ട്. ഈ വിരോധിക്കപ്പെട്ടതെല്ലാം ഖബറുകളുമായി ബന്ധപ്പെട്ട് ചെയ്യാണ്. റസൂലിനെ വിലക്കിയ കാര്യങ്ങൾ, ഖബറുകൾ കെട്ടിപ്പൊക്കി, ഖബറിന്മേൽ എഴുതി, അതേപോലെ തന്നെ ഖബർ കുമ്മായിട്ട് സിമെന്റ് ഇട്ട് ഇതൊക്കെ ചെയ്തതോടുകൂടി എന്തായി? ഖബറിടങ്ങൾ ആരാധിക്കപ്പെടുന്ന അവസ്ഥ അത് സാർവത്രികമായി. എന്ന് പറഞ്ഞാൽ അത്തരം ഖബറുകളെ ലക്ഷ്യമാക്കിയിട്ട് ആൺ പെൺ വേദമന്യ ആപാലവൃതം ജനങ്ങൾ വരികയും തങ്ങളുടെ മുറാദുകൾ നേടിക്കിട്ടാൻ, ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ, ഉദ്ദേശങ്ങൾക്ക് ലബ്ധിയുണ്ടാകാൻ ഒക്കെ അവരോട് തേടുന്നതായ അവസ്ഥ അതുണ്ടാവുക തന്നെയുണ്ടായത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. സാലിഹീങ്ങളുടെ വിഷയത്തിൽ മാത്രമല്ല ഈ സ്ഖലീദങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ക്ഷുദ്ര വസ്തുക്കൾ, അത് നൂലായി, ഏലസായി, ഐക്കല്ലായി ശരീരങ്ങളിലും വാഹനങ്ങളിലും വീടുകളിലുമൊക്കെ കെട്ടി ബന്ധിച്ച് ഈ ക്ഷുദ്ര വസ്തുക്കളിൽ, നൂലിൽ, ഐക്കല്ലിൽ, ഏലസുകളിൽ ആളുകൾ തങ്ങളുടെ വിശ്വാസം പണയപ്പെടുത്തുന്ന അവസ്ഥ, നൂലിലൂടെ, ഏലസിലൂടെ, ഐക്കല്ലിലൂടെ തന്റെ പ്രയാസങ്ങൾ പോയി കിട്ടുമെന്നും തനിക്ക് പലതും നേടിക്കിട്ടുമെന്നും ആളുകൾ വിശ്വസിക്കുന്നതായ സ്ഥിതിവിശേഷം. യഥാർത്ഥത്തിൽ അത്തരക്കാർക്കെതിരിൽ റസൂലുള്ളാന്റെ ദുഴയാണുള്ളത്. അവർക്ക് അനുകൂലമായിട്ട് ദുആല്ല. ഇത് കെട്ടുന്നതിലൂടെ അവർക്ക് ദുരിതം പോവുകയല്ല, പിന്നെ ദുരിതം വരികയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രാർത്ഥിക്കാറുള്ള ദുആ നമ്മൾ കേൾക്കേണ്ടായി. മൻ തഅല്ലഖ തമീമതൻ ഫല അതമ്മല്ലാഹു ല, ഏലസുകൾ കെട്ടുന്നവർക്ക് അല്ലാഹു അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. മൻ തഅല്ലഖ ഷൈഅൻ ഉകില ഇലൈഹി, ഇത്തരം വസ്തുക്കൾ കെട്ടുന്നവർക്ക് അല്ലാഹുവിന്റെ കാവലുണ്ടാവില്ല, അവർ ആ കെട്ടിയതിലേക്ക് ഏൽപ്പിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാ പണയപ്പെടുന്ന അവസ്ഥയാണ് ഈ മരണക്കാർ, ജ്യോത്സ്യന്മാർ, സിദ്ധന്മാർ തുടങ്ങി ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പോയി കിട്ടാൻ പ്രത്യേകം വിശ്വാസം വെച്ച് ആളുകൾ വരി നിൽക്കുന്നതായ കുറേ ആളുകളുണ്ട്. ജ്യോത്സ്യന്മാരും പണിക്കന്മാരും അതേപോലെ ജിന്നുമ്മമാരും പല ഷെയ്ഖുമാരൊക്കെ ഇതിന്റെ പേരിൽ വിശ്വാസം ആളുകളുടെ പണയപ്പെടുത്തുന്ന, ചൂഷണം ചെയ്യുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഒക്കെയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിന്റെ പൊരുളിനെയും ആശയത്തെയും തകർക്കുന്ന, ആ വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെടുത്തുന്നതായ മഹാ അപകടങ്ങളാണ് എന്ന മുന്നറിയിപ്പാണ് നമ്മൾ കേട്ടത്. എന്താണ് വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ നമുക്ക് സുരക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിച്ചതെന്താ? അള്ളാഹുവിനോടുള്ള തേട്ടാണ്. ചോദിച്ചാൽ അള്ളാഹിനോട് ചോദിക്ക്, സഹായം അർത്ഥിച്ചാൽ അള്ളാഹിനോട് സഹായാർത്ഥിക്ക്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നില്ലേ രക്ഷയ്ക്ക് വേണ്ടി? നമ്മൾ ആയത്തുൽ കുർസിയുടെ മഹത്വം കേട്ടു. രാവിലെ ആയത്തുൽ കുർസി ഓതിയാൽ വൈകുന്നേരം വരേക്കും, വൈകുന്നേരം ഓതിയാൽ രാവിലെ വരേക്കും, അത് കാവലാണ്. അതേപോലെ ബിസ്മില്ലാഹ് ഇല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം എന്ന ദുആ മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരേക്കും ഒരു വിനയും ഉണ്ടാവില്ല. അതേപോലെ തന്നെ വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരേക്കും വിനയുണ്ടാകില്ല, ഉപദ്രവമായി ഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ തുടങ്ങിയ ശ്രേഷ്ഠ ദിക്ർ അത് ആവർത്തിച്ച് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ചില റിപ്പോർട്ടുകളിൽ 10 പ്രാവശ്യം, ചില റിപ്പോർട്ടുകളിൽ 100 പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ആ ദുആയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് കാവൽ, ഹിർസും മിൻ ഷൈത്താൻ പിശാജിൽ നിന്ന് സുരക്ഷ, ഇതൊക്കെ പറയപ്പെട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ അത്തരം മതപരമായി നിർദ്ദേശിക്കപ്പെട്ട വിർദുകൾ, ദിക്റുകൾ, അതിലൂടെ നമ്മളുടെ സുരക്ഷ ഉറപ്പാക്കുകയും അതിൽ നമ്മൾ സുരക്ഷിതത്വം അള്ളാഹുവിൽ നിന്ന് അതിലൂടെ കാംക്ഷിക്കുകയുമാണ് വേണ്ടത്. ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ പാടില്ലെന്ന് പറഞ്ഞ സ്കലിതങ്ങളിലേക്ക് സിഹ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടു, വത്തബഅഉ മാ തത്ലു ശയാത്തീൻ വലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ. സിഹർ കുഫ്റാണ്. ആഭിജാത്യം പ്രവർത്തിക്കൽ, മാരണപ്രവൃത്തി കുഫ്റാണ്. പക്ഷേ മാരണപ്രവൃത്തിയിലൂടെ രക്ഷയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവർ, മാരണപ്രവൃത്തിയിലൂടെ ഇതരർക്ക് ഉപദ്രവമേൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നവർ, അവർ യഥാർത്ഥത്തിൽ കുഫ്റാണ് ചെയ്യുന്നത് എന്ന് ഈ വിശുദ്ധ വചനത്തിന്റെ വിവരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വിശുദ്ധ വചനങ്ങൾ പഠിപ്പിക്കുന്നതാണ് കുഫ്റാൻ. അതുകൊണ്ട് തന്നെ സിഹിറിനോട് അടുക്കാൻ പാടുള്ളതല്ല, സാഹിരിയങ്ങളോട്, മരണക്കാരോട് അടുക്കാൻ പാടുള്ളതല്ല. പക്ഷേ പലരും മരണപ്രവൃത്തിയിൽ ഏർപ്പെടുന്നു, കളം വരച്ചും പിഞ്ഞാണത്തിൽ എഴുതിയും പിന്നെ ഹസ്തരേഖ വായിച്ചും ഇങ്ങനെ പല രീതിയിലുള്ളതായ സിഹിറിന്റെ പ്രകടനങ്ങൾ, ഇതൊക്കെയും നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാ നമ്മളിൽ പണയപ്പെടുത്തി നമ്മളെ പരാജിതരാക്കും. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലയിൽ ജീവിച്ച്, ലാ ഇലാഹ ഇല്ലല്ലയിൽ മരിച്ച്, ലാ ഇലാഹ ഇല്ലല്ല പ്രഖ്യാപിച്ചവരോടൊപ്പം അന്ത്യനാളിൽ ഉയിർക്കൊള്ളാൻ, ഉയർത്തെഴുന്നേൽക്കാൻ അഭിലഷിക്കേണ്ടവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടവരുമാണ്. പക്ഷേ സംഭവിക്കുന്നതെന്താണ്? ഖതീബ് ഉണർത്തിയത് പോലെ പല മുസ്ലിമീങ്ങളും പരീക്ഷിക്കപ്പെട്ടു, പല മുസ്ലിമീങ്ങളും പരീക്ഷിക്കപ്പെട്ടു. ചിലർ തികഞ്ഞ നിഗളിപ്പിലാണ്, അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ചൊല്ലിയ മാത്രയിൽ പിന്നെ ശുർക്കൊന്നും വരൂല എന്നുള്ള ഒരു നിഗളിപ്പിലും നിർവൃതിയിലുമാണ് പലരും ഉള്ളത്. യഥാർത്ഥത്തിൽ അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതിയാണ്. കാരണം ഇത്തരം ശുർക്കൻ പ്രവൃത്തികൾ അത് പരക്കുകയും അതിലെ ആ പ്രവൃത്തിയിലൂടെ മുസ്ലിം ഉമ്മത്തിനെ കെണിയിൽപ്പെടുത്തുവാൻ നമ്മൾ കേട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫ ഫജ്തലഹുമു ശൈത്താൻ. എന്റെ ദാസന്മാരെ ഞാൻ സൃഷ്ടിച്ചത് ഹുനഫാക്കളായിട്ടാണ് എന്നാണ്. നേർ പ്രകൃതിയിൽ, ഇസ്ലാമിക പ്രകൃതിയിലാണ് ഞാൻ എന്റെ ദാസന്മാരെ സൃഷ്ടിച്ചത്. അല്ലാഹു നമുക്ക് നൽകിയ ഫിത്രത്ത് അതെന്താ? ശുദ്ധ പ്രകൃതിയാണ്, ഇസ്ലാമിക പ്രകൃതിയാണ്. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞും ഇവിടെ ജനിച്ചു വീഴുന്നത് ഇസ്ലാമിക പ്രകൃതിയിലാണ്. പക്ഷെ എന്താ ഉണ്ടായത്? ഇവിടെ കുറെ ഭൗതിക വിഭവങ്ങളുണ്ട്. ആ ഭൗതിക വിഭവങ്ങൾ നമുക്ക് അള്ളാഹു നൽകിയ നേർ പ്രകൃതിയിൽ നമ്മളെ തെറ്റിലേക്ക് വലിക്കുന്ന, ശിർക്കിലേക്കും കുഫറിലേക്കും വലിക്കുന്ന അവസ്ഥയാണ്. അതിലൊന്നാണ് പിശാജ്. ഹുനഫാക്കളായി അള്ളാഹു നമ്മളെ പഠിച്ചു ഫത്തേ, പക്ഷേ ഫജ്താല തുഹുമുശ്ശയാത്തിൻ, പിശാജുക്കൾ വന്നിട്ട് എന്ത് ചെയ്തു? ആ നേർ പ്രകൃതിയിൽ നിന്ന് കുഫറിലേക്ക്, ശിർക്കിലേക്ക് തെറ്റിക്കുന്ന അവസ്ഥ ഉണ്ടായി. അതേപോലെ തന്നെ പലരെയും ശുദ്ധ പ്രകൃതിയിലാണ് അവർ ജനിക്കുന്നതെങ്കിലും മാതാപിതാക്കൾ ആ ശുദ്ധ പ്രകൃതി നഷ്ടപ്പെടുത്തി അവർ കുഫറിലാണ്. ആ മാതാപിതാക്കളുടെ പ്രേരണയാൽ, പ്രചോദനത്താൽ പലരും ആ ശുദ്ധ പ്രകൃതിയിൽ നിന്ന്, ഇസ്ലാമിക പ്രകൃതിയിൽ നിന്ന് ജൂദായിസത്തിലേക്ക്, നസ്രാനിയത്തിലേക്ക്, അതേപോലെ തന്നെ മജൂസിയത്തിലേക്ക്, അഗ്നി ആരാധനയിലേക്കൊക്കെ പോകുന്നതായ അവസ്ഥ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഈ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്നതായ ഇത്തരം കാരണങ്ങൾ ഈ ഭൗതിക ലോകത്തുണ്ട്. എന്നിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ശുർക്കും ഉണ്ടാവില്ല. പിന്നെ ശുർക്ക് പിന്നെ പ്രവൃത്തി കണ്ടിട്ടുണ്ടെങ്കിൽ, ആ ശുർക്കിന്റെ പ്രവൃത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുർക്ക് ആരോപണമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവർക്ക് ഒന്നും സംഭവിക്കൂല, അവര് ആ പരിശുദ്ധിയിൽ പരലോകത്തെത്തും എന്ന രീതിയിൽ ശുർക്കിന്റെ പ്രവൃത്തി ചെയ്താലും അതൊരു വിനിയാകില്ല എന്ന രീതിയിൽ ചില പ്രാസംഗികന്മാരെ കാണാൻ സാധിക്കും, ചിലവരുടെ വിശ്വാസം കാണാൻ സാധിക്കും. അത് യഥാർത്ഥത്തിൽ തെറ്റാണ്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ അള്ളാഹുവിനോട് ദുആ ചെയ്തു, വജുനുബ്നി വബനി അൻ അഅബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റേണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന്റെ മഖാമിൽ, അതിന്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തിയ അള്ളാഹുവിന്റെ ഖലീലായ പ്രവാചകനാണ് അബുൽ അംബിയ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശിർക്ക് തന്നിൽ ഭയന്നിട്ടുണ്ട് എങ്കിൽ, പിന്നെ ആർക്കാണ് അതിൽ നിർഭയപ്പെടാനാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കുറിച്ച് പറഞ്ഞില്ലേ, ലാ തത്രൂനി കമാ അത്രത്തിൻ നസാറ അൽ മസീഹ ബിനു മറിയം. ക്രൈസ്തവർ ഈസ നബിയെ പുകഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഇന്നമാ അന അബ്ദു, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. ഫഖൂലു അബ്ദുല്ലാഹി വ റസൂൽ, നിങ്ങൾ അബ്ദുല്ലാഹി വ റസൂൽ അള്ളാഹുവിന്റെ ദാസനും അള്ളാഹുവിന്റെ ദൂതനുമാണ് എന്ന് പറഞ്ഞോളൂ. നിങ്ങൾ ക്രൈസ്തവർ പുകഴ്ത്തിയത് ഈസ നബിയെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരാ? ഈ പുകഴ്ത്തരുത് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരാ? മുസ്ലിമീങ്ങളാണ്. എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഈസ നബിയെ ക്രൈസ്തവർ പുകഴ്ത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? പുകഴ്ത്തി മൂന്നിലെന്നും അള്ളാഹുവിന്റെ പുത്രൻ എന്നും അള്ളാഹു എന്നും പുകഴ്ത്തി പറഞ്ഞെത്തിക്കുന്ന അവസ്ഥ ഉണ്ടായി. അതുകൊണ്ടാണ് പുകഴ്ത്തുന്നത് അതിരിവിടുന്നത് സൂക്ഷിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തികളോട് പറഞ്ഞത്. ക്രൈസ്തവരെത്തിയ ആ ഗതിയിൽ മുസ്ലിമീങ്ങൾ എത്തും എന്നുള്ള ഭീതിയും പേടിയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ മാത്രയിൽ സ്വർഗായി, പിന്നെ വ്യതിയാനൊന്നും ഉണ്ടാവില്ല, ഒരു സ്കലിതവും സംഭവിക്കില്ല എന്നുള്ളതാണ് എങ്കിൽ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയത്? നിങ്ങളിങ്ങനെ ഒരു ചെയ്തി നടത്തരുതെന്ന് പറഞ്ഞത്? അതുകൊണ്ടത് വളരെയധികം മുസ്ലിമീങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. വിശ്വാസപരമായി മുസ്ലിമീങ്ങൾ ഒരിക്കലും അധപ്പതിക്കുവാനോ അപകടങ്ങളിൽ ആപതിക്കുവാനോ പാടില്ല എന്നതിനാലാണ് നമ്മൾ ഈ വിഷയത്തിൽ ഒരു ഖുത്ബ ശ്രവിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖിലേക്ക് അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ മഹത്തായ മഹബ്ബായ ഫദലിലാൽ നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. നമ്മളൊരു ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹുക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ അഫുവും ആഫിയത്തും അവരിലും നമ്മളിലും അള്ളാഹു കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരുടെ കബറിടങ്ങളെ അള്ളാഹു അവന്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വേദികളിൽ അവരെയും നമ്മെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ അവർക്കും നമുക്കും ഒരു ഇടമേക്ക് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അള്ളാഹു ഇഹത്തിലും വരത്തിൽ നമുക്ക് കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റ് അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറുൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീൻ വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രികീൻ വ ദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. അല്ലാഹുമ്മ ഇഹ്ഫിദ് ലി ഹാദിഹിൽ ബിലാദി أمنها ورجال أمنها. اللهم احفظ لها حدودها وثغورها وقيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.